നമുക്ക് ചെയ്യാൻ ഉള്ള അധികാരം തന്നിരിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇത് പ്രാവർത്തികമാകണമെങ്കിൽ, ഇതിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ വിശ്വാസത്താലേ പറ്റൂ എന്ന് തിരുവെഴുത്ത് വിളിച്ച് പറയും. വിശ്വസിക്കുന്നവരാണ് ഈ അടയാളങ്ങൾ. അപ്പൊ ദൈവത്തിന്റെ രക്ഷാത്മാവിന്റെ ശക്തി നമ്മിൽ നിന്ന് വചനത്തോടുള്ള പ്രതികരണമായ വിശ്വാസവും കൂടെ ചേർന്നാണ് ഇതിലുള്ള കരുത്താകുന്നത്. നമുക്കറിയാം നമ്മുടെ പകർച്ച ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് അതിശയകരമായ ദൈവിക ദാനമാണ് എന്ന് നമുക്കറിയാം. പെരുപ്പുകാരായ നമ്മൾ പരിശുദ്ധാത്മ സ്നാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വിശ്വസിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിനെ മനുഷ്യൻ കൊടുക്കുന്നതിന് വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങൾ വചനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏസ്യ പ്രവചന 36-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ പരാജയങ്ങളെല്ലാം കണ്ടുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളൊരു പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലത്ത് നിങ്ങളുടെ കല്യാണ ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് മാംസമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. മേലെ മനസ്സരിക്കാതെ എതിർക്കാതെ വചനം കേട്ടാൽ ഉടനെ അതിന് വിധേയപ്പെടുന്ന ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. എന്ന് മാത്രമല്ല, ഞാൻ പുതിയ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ വഴികളിൽ നടത്തുമാറാക്കും. പരിമിതമായ ജഡത്തിൽ കൃത്യമായി കിട്ടിയിരുന്നു ദൈവം നേരിട്ട് സംസ്ഥാനത്തെ വചനം അവരുടെ കാതുകൊണ്ട് കേട്ടതാണ്. എങ്കിലും ആ വചനത്തിന്റെ പാവനതയനുസരിച്ച് അതിന്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള ശക്തി അവരിലില്ലായിരുന്നു. അതുകൊണ്ട് ആ ജനം പരാജയപ്പെട്ടിടത്ത് പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ജഗത്താനുള്ള വിലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാൻ അതിന് സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ അയച്ചു. പഴയ നിയമത്തിൽ ജനത്തിനെല്ലാം ലഭിക്കാൻ അത്ഭുതകരമായ ആത്മശക്തി പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് ദാനം ചെയ്യുന്നു. അങ്ങനെ വിശുദ്ധ ജീവിതം സാധ്യമാണ്. ഈ നിയമത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ നാം പരിശോധിച്ചതുപോലെ ദൈവത്തിന്റെ രാജ്യം എങ്ങനെയായിരിക്കണം, നമ്മൾ ദൈവരാജ്യം എങ്ങനെ അങ്ങനെ ജീവിക്കാൻ ഭൂമിയിൽ ജനത്തിൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. ഈ ആത്മശക്തിയുടെ വ്യാപാരത്താൽ അത് സാധ്യമാണ്. അതിനുവേണ്ടി ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നു. എന്നാൽ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ള ശക്തിയല്ല, പ്രവൃത്തിക്ക് വേണ്ടിയുള്ള ശക്തിയാണ്. ലോകത്തിന് സുവിശേഷം 24:47 വാക്യങ്ങളിൽ നിങ്ങൾ ഈ വസ്തുവയ്ക്ക് സാക്ഷ്യമാണ് എന്ന് കർത്താവ് പറയുമ്പോ അന്ത്യകൽപ്പനയുടെ ഭാഗമായിട്ടാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ സാക്ഷികളാകുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാക്തത്വത്തിനായി കാത്തിരിക്കണം. എന്റെ പിതാവ് വാക്തത്വം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളോ യെരുശലേമിൽ വാങ്ങണം. പ്രവർത്തിപുത്രമൊന്നാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വലിയ പിണ്ടിക്കൊത്തുമാക്കിയും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദിയിലായിട്ടും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവും. ഈ വാക്യങ്ങൾ നാം അറിയാവുന്നവർ എങ്കിലും നമ്മുടെ യഥാർത്ഥ അവസ്ഥയെ നാം ഒന്ന് പരിശോധിക്കുന്നതാണ്. ഇന്നത്തെ പെന്തിക്കോസ്തുകൾ ആത്മസ്നാനത്തെ പൊതുവെ അന്യഭാഷയിൽ ഒതുക്കി. ആത്മസ്നാനം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥമാക്കുന്നത് നമ്മൾ അന്യഭാഷ വല്ലപ്പെടുന്നത് പറയും എന്നതാണ്. ഒരു കൂടുതൽ പറയുന്നുണ്ടാവാം, ചില അന്യഭാഷയിൽ പാടുന്നുണ്ടാവാം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഇവയെല്ലാം പ്രധാനം തന്നെയാണ്, അത് ഒട്ടും അപ്രധാനമായ കാര്യമല്ല. പലസുഹൃത്തുക്കളുമാകിയാലുണ്ട് ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കും. ആത്മാവിൽ പാടും, ബുദ്ധിയോട് പാടും. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ബുദ്ധിയോട് പ്രാർത്ഥിക്കും എന്ന് മാത്രമല്ല, റോമലേഖനത്തിന്റെ 26 വായിക്കുമ്പോ ബുദ്ധി കൊണ്ട് ആലോചിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി തന്റെ ശാസ്ത്രം നമ്മിൽ താമസിച്ചുകൊണ്ട് അന്യ ഭാഷയിൽ പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആവശ്യങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് തിരിച്ചറിഞ്ഞ് ആ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാവ് ഫലപ്രദമായി മധ്യസ്ഥം ചെയ്യുന്ന ഒരു കാര്യമാണ് ആത്മാവിലുള്ള അന്യഭാഷയിലുള്ള പ്രാർത്ഥന. അവയെല്ലാം പ്രധാനം തന്നെയാണ്, ഒട്ടും അപ്രധാനമല്ല. യേശു പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നവർ സത്യ നമസ്കാരികൾ, പിതാവിനെ ആത്മാവിനും സത്യത്തിനും നമസ്കരിക്കുന്ന നാഴികളെന്നു ഇപ്പോൾ വന്നിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളതായിരിക്കണമെന്ന് ഇതാർത്ഥിക്കുന്നു. ദൈവം ആത്മാവാണ്, അവൻ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിനും തന്നെ അവനെ നമസ്കരിക്കണം. അങ്ങനെ അംഗീകാരമായ യോഗ്യമായ ആരാധനയ്ക്ക് അത് ആവശ്യമാണ്, ഫലപ്രദമായ പ്രാർത്ഥനയ്ക്ക് അത് ആവശ്യമാണ്. ഒരു ലേഖനത്തിന്റെയും കൂടെ ഭാഷയിൽ പറഞ്ഞാൽ തനിക്ക് താൻ ആത്മീയ വർദ്ധന വരുത്തുന്ന അത്ഭുതകരമായ ഒരു ദൈവിക ദർശനമാണ് അന്യഭാഷ എന്നത് നാം തിരിച്ചറിയുന്നത്. അതിന്റെ അനുഭവത്തിനായി ആത്മസ്നാനം പ്രാപിച്ച് എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് പെട്ടിക്കൊടുക്കുക. ഞാനും അത് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എന്നാ ആത്മസ്നാനം എന്നത് അന്യഭാഷയിൽ കൊടുക്കുവാനുള്ളതല്ല. ആത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അന്യഭാഷ കിട്ടും എന്നല്ല വചനം പറഞ്ഞത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്നാണ് തിരുവെഴുപ്പിച്ച് പറയുന്നത്. ആ ശക്തിയെ സംബന്ധിച്ച് വലിയ വലിയ വാക്കുകളിലാണ് തിരുവെഴുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ വാക്ക് എന്ന് പറയുന്നത് അവന്റെ ബലത്തിന് വല്ല ഭക്തത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഒരു വലിയ വാക്ക് അളവറ്റ വലിപ്പം. അളവറ്റ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മൾക്ക് പറ്റില്ല. നമ്മുടെ ബുദ്ധി ചെറുതാണ്, ഭൂമിയിലെല്ലാം അളവുകളാണ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നത് അളവറ്റ അവന്റെ ശക്തിയുടെ വലിപ്പം നിങ്ങൾ അറിയണം എന്ന് ദൈവം. സകലത്തിന് മതിയായ ശക്തിയാണ് ആത്മാവിന്റെ ശക്തി എന്ന് നാം അറിയുന്നവരാണ്. എന്നാൽ വാസ്തവത്തിൽ ആത്മാവിന്റെ ശക്തിയുള്ള മണ്ഡലങ്ങളിലേക്ക് നമ്മൾ സാധാരണ പോകാറുണ്ടോ എന്ന് നാം ഒന്ന് അന്വേഷിച്ചിട്ടുണ്ട്. ആത്മാവ് വരുന്നത് പറയുമ്പോൾ ആത്മാവിന് വിവിധ പേരുകൾ വേദത്തിൽ കൊടുക്കുന്നുണ്ട്. യെശയ്യാപ്രവചനത്തിൽ ആത്മാവിന്റെ വ്യത്യസ്ത പേരുകൾ കൊടുക്കുമ്പോൾ ആത്മാവിന്റെ വിവിധ പ്രവൃത്തികളാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ഈ ആത്മാവ് ക്രിയാത്മകമായ ആത്മാവാണ്. ഈ ആത്മാവ് വെറുതെ വന്നതല്ല, അനേക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്ന ആത്മാവാണ്. ശുശ്രൂഷ മണ്ഡലത്തിൽ ഈ പുതിയ നിയമത്തിന്റെ വെളിപ്പാട് ഒന്ന് പൊരുതിയ 12 നാല് മുതൽ 11 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ ഈ ആത്മാവ് വിവിധ ശക്തികളായി നമ്മുടെ മേൽ ഇറങ്ങി വരും. അത് വിവിധ കൃപാവരങ്ങളായി നമ്മൾ വരും. എന്താണ് ആത്മാവിന്റെ കൃപാവരങ്ങൾ? ആത്മാവിന്റെ വിവിധ കഴിവുകളാണ്, ആത്മാവിൽ നിക്ഷേപിച്ച് വെച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ശക്തികളാണ്. അത് ഭൂമിയിൽ പാർക്കുന്ന ദൈവമക്കളിൽ ഓരോരുത്തർക്കും വീതിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ഈ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി ചെയ്യിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ശക്തി മണ്ഡലങ്ങളാണവ. അവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ശക്തീകരണങ്ങളാണ്. ഓരോ കൃപാകരവും ദൈവശക്തിയുള്ള ഓരോ പ്രത്യക്ഷതകളാണ്. എന്നാൽ കാലങ്ങളായി കൃപാകരങ്ങളെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ തന്നെ വളരെ കുറഞ്ഞു, കൃപാകരങ്ങളെ പ്രസംഗങ്ങൾ തന്നെ വളരെ കുറഞ്ഞു. കൃപാകരങ്ങൾ ഉള്ള ആളുകൾ അപൂർവ വ്യക്തികളായിട്ടോ ഒരു പ്രവാചകനെ കണ്ടാൽ ഒരു അപൂർവ ജീവിയെ പോലോ കാണുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഇന്ന് നാം തിരിച്ചറിയേണ്ടത് ഈ ആത്മാവ് വന്നത് കേവലം വാക്കുകൾ ഉച്ചരിക്കാനും അന്യ ഭാഷ പറയുകയാലുമല്ല, ഈ ആത്മാവിന്റെ കൃപകളായി വരങ്ങളായി നമ്മളുടെ ഇറങ്ങി വന്നിട്ട് അത് ചെയ്യാനും വേദനിരിക്കാനാണ് ആത്മാവ് വന്നത് എന്ന് നാം അറിയണം. ഈ കൃപാവരങ്ങൾ ഇവിടെ പറഞ്ഞപ്പോൾ
ஆயிரம் சொந்த உறவினத்திலிருந்து செய்யா, ஆயிரம் சுயத்திலிருந்து செய்யா. இது செய்வார்கள் சொர்க்கத்தில் செய்வோம் ஜனத்தினர்
பல நிலைகளுண்டு, பல மண்டலங்கள் உண்டு என்ன சமயங்கள்தான். நாற்பத்தி ஏழாம் அத்தியாயம் அவர் பறையுது ஆத்மாவின் மதிய சம்பந்தி அது விகித அவசரமுண்டோ பாதம் வரை எத்திய ஒரு ஸ்திரியுண்டு, முட்டத்தெத்திய ஒரு ஸ்திரியுண்டு, அருகப்பம் வெள்ளத்திய ஒரு ஸ்திரியுண்டு. என்ன ஆத்மாவின் மொத்தமாய் நீந்தி தள்ளாத கடக்கா கழியாத ஒரு ஸ்திரியை எத்தியுண்டு என்று பயப்போ ஆத்மாவிட விகித மண்டலங்களே அது சூட்டி காணிக்கிறது. ஒரு ஆத்மஸ்நானம் பிரார்த்திச்சிட்டு எனக்கு எல்லாம் ஆயி என்று பண்ணிருக்கிறது. அதல்ல சக்தி ஆத்மாவில் அடுத்த மண்டலம் உண்டு என்று திருச்சரியும். ஒன்னாமத்த மண்டலத்தில் இறங்கி சென்றவரை அடுத்த மண்டலத்திலேக்கு போகுவான். அது இறங்கி சென்றவரை அடுத்த மண்டலத்திலேக்கு போகுவான் பிடிக்கும். என்னால் அது இறங்கி போகாது கரைக்கு நோக்கி அல்லது வெள்ளத்தில் அடுத்த இறங்கிருந்து எனக்கு ஆத்மாவில பரிமயம் உண்டு. எந்த ஆத்மா ஒருவரை நோக்கி இருந்தால் ஒன்னும் பிரத்யேகமாய் பிராபிக்க பற்றிய போகான் ஆக்கிரகம் உண்டு. அடுத்த மண்டலத்திலேக்கு ஆத்மா உட்கொண்டிருக்குவான் தயாரான. ஆமென். இன்னத்தை மோடே பெண்டிகோஸ்டலிசத்தில் ஒரு மரியாதை பாதம் ஆளுகிறது ஆத்மாவின குருவிக்கு பரிச்சயமானவன் என்னான்னு சிந்தா. அவர் அங்கே ஒரு ஆத்மவந்தன என்னான்னு சிந்தா. அவர் பறையுறதும் கேட்கிறதுமா எல்லா காரியங்களும் அவர் வேத சாஸ்திரத்தில் நிறைக்கிட்டு அதை அங்கீகரிக்குவான் அவர் தயாரல்ல. ஞானி ஒரு காரியம் பிறந்தவர்கிட்ட ஒரு சமயத்து வேதசாஸ்திரம் எனக்கு அறியாம் என்ன சிந்தை இருக்குண்டே. பற்றி ஒரு திவசம் தெய்வத்தின் ஆத்மா வந்தோம் கூப்பிட்டு தரையிறது தெய்வத்தின் வேதசாஸ்திரம் எனக்கு அறியாம என்ற சித்தமொழி பாடினேன். எந்த வேதசாஸ்திரம் என்று பறையுது ஈ வசனத்தை பெற்றுள்ள இந்திய அறிவான் ஏழு வேதசாஸ்திரமுடைய வேதசாஸ்திரம் ஈ புஸ்தகத்தை பெற்றுள்ள தன்னுடைய அறிவான். இது முழுவன் அறிஞ்ச ஒராளும் பூமியில் இது முழுவன் அறியா கரீம ஒருத்தரும் பூமியில். அதுக்கு அர்த்தம் நாம் அறிஞ்சதிலேக்கால் அப்புறம் தெய்வத்தின் மட்டத்தை பொறுத்துவார். மற்றவர்கள் காணிச்ச தெட்டு ஆரம்பிக்க பாடல புதிய சக்தி இதை மனுஷன் பக்கமானவன் அல்ல தெய்வமான இந்த ആത്മാവിനാൽ നമ്മെ സംരക്ഷിച്ചിട്ടത്. ആമേൻ. ആത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് നിർത്തട്ടെ. ഇത് ദൈവത്തിന്റെ ദാനമാണ്, ദൈവമാണ് തരുന്നതെങ്കിലും ഈ ദൈവത്ത് നാം പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യന്റെ ശുശ്രൂഷയും ഇതിന് പ്രധാനമാണെന്ന് എന്ന് കാണാം. തന്റെ ദാഹത്തിന് മാത്രം കുടിച്ചാൽ പോരാ, പുറത്തേക്ക് ഒഴുകത്തക്കവണ്ണം കുടിക്കണമെന്ന്, നദിയായി പുറത്തേക്ക് ഒഴുകണമെന്ന്, മറ്റുള്ളവരിലേക്ക് ഒഴുകണമെന്ന്. അപ്പോ തന്നെ പത്രം ശുശ്രൂഷ ചെയ്തപ്പോ റോഡിൽ നടന്നു പോയപ്പോ അദ്ദേഹത്തിന്റെ ദേഹത്ത് നിന്നുള്ള നിരവധി തട്ടിയപ്പോ രോഗികൾ സൗഖ്യമായി. തന്റെ മേലുള്ള ദൈവശക്തിയുടെ ഒരു വ്യവഹാരത്തിന് പകർച്ചയായി അങ്ങോട്ട് പോയത്. പൗലോസപ്പോസ്തലനെ പ്രസംഗിച്ചപ്പോൾ ജീവിച്ചപ്പോൾ ഇരുന്ന ഉടുപ്പിനെയോ തന്റെ ദേഹത്തിട്ടപ്പോൾ അവരുടെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ പേര് ഒരു പകർച്ചയല്ലേ അത് ചൂണ്ടിക്കാണിക്കുന്നത്? എന്ന് മാത്രമല്ല പ്രവൃത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് എട്ടാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ ശമരക്കാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പത്തൊമ്പതാം അധ്യായത്തിൽ എഫെസൊസിലെ ജനത്തിന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നു. പൗലോസിൽ നിന്നാവ്, പത്രോസിൽ നിന്നാവ് അല്ല, ദൈവത്തിന്റെ പിന്നാണ്. പക്ഷേ അവരുടെ കൈകൾ അത് ഉപാധികളായി മാറി, അത് ഉപകരണങ്ങളായി മാറി. അതിന്റെ അർത്ഥം അവരിൽ മാത്രം തങ്ങുന്ന ഒന്നായിട്ട് അത്യാവശ്യത്തിന് അവർ ആവശ്യത്തിന് മാത്രം നിൽക്കുന്നതായിട്ടല്ല ഈ പറയുന്നത് പോലെ കുടിച്ച് ജീവജലത്തിന്റെ നദിയുടെ ഒഴുകുപോലെ ദൈവത്തിന്റെ ജനക്കൊണ്ട അമേൻ രോഗി സുഖമാകട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം മാത്രമല്ല അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ അവർ ഓർഡർ ചെയ്തപ്പോൾ തിരുവെടുത്ത് വിളിച്ചു പറയുന്നത് കൃപാവരം അവരുടെ പോയി. അവരുടെ കൈവപ്പുകൾ കേവലം ഒരു കൈവപ്പായിരുന്നില്ല, ഒരു ചടങ്ങിന്റെ കൈവപ്പായിരുന്നില്ല. പിന്നെയോ ദൈവശക്തി അവരുടെ ശരീരത്തിലും ആളത്തുള്ളിലും കൂടെ ഒഴുകിയപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞ അവരുടെ സ്വന്തമല്ല ജനത്തിന് വേണ്ടിയും കൂടെ ഒരു ഒഴുകുണ്ടായപ്പോൾ അതുകൊണ്ട് തൊട്ടപ്പോൾ ഒരു കൃപാകരം അത് കയാളവേ കൈവച്ചു അത് വന്നുവെങ്കിൽ എന്നും അത് സംഭവിക്കേണ്ടത്. കേവലം കൈവപ്പുകളല്ല, കേവലം ചടങ്ങുകളല്ല, അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് ജനത്തിന്റെ മേൽ കൈവച്ചതുപോലെ നമ്മളൊരു തിന്നതുപോലെ പിന്നും കുടിച്ചും സന്തോഷിച്ചുകൊണ്ട് കൈവപ്പുകളായിരുന്നില്ല. ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവം പ്രാർത്ഥിച്ച് ദൈവം പറഞ്ഞവരുടെ കൈവച്ചപ്പോൾ അവരെ ആത്മാവിന്റെ കൃപ
able to worship the Lord. For a moment, let the Houston team please come forward to lead the people in worship. Hallelujah. Hallelujah. Come to council. Let's all praise the Lord. Hallelujah. They must have been the very one who is in the other. Somebody's going to be a bad answer.